You're with SBS Radio.
നമസ്കാരം പത്മശ്രീ. കെ എസ് ചിത്ര
നമസ്കാരം.
തീർച്ചയായിട്ടും അങ്ങനെ വിളിക്കാനാണ് തുടക്കം തുടങ്ങി ഞാൻ ആഗ്രഹിക്കുന്നതും തീരുമാനിച്ചതും അങ്ങനെ തന്നെയാണ്. എന്തായാലും കേരളത്തിന്റെ വാനമ്പാടിയും മലയാളികളുടെ പ്രിയങ്കരിയുമായ ചിത്ര ചേച്ചിക്ക് ഒരിക്കൽ കൂടി SBS മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു, താങ്ക് യു.
ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണോ?
അതെ അതെ അതെ, രാജാ സാറിന്റെ 23-ാം തീയതി മുതൽ റിഹേഴ്സൽസ് തുടങ്ങും. കുറച്ച് പാട്ടുകളൊക്കെ തന്നിട്ടുണ്ട് പഠിക്കാൻ, അപ്പൊ അതൊക്കെ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോ റിഹേഴ്സലിന് പോകുമ്പോ റെഡി ആയിട്ട് പോണല്ലോ അതിനായിട്ട്.
ഓക്കെ, അപ്പം ചിത്ര ചേച്ചി ഇപ്പൊ പാട്ടിന്റെ 40-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ.
അടുത്ത വർഷം
ഇപ്പൊ ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ കേട്ട് വളരുകയും താരാട്ടുപാട്ടുകൾ കേട്ട് ഉറങ്ങുകയും ചെയ്തവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ തലമുറയിലുള്ള മലയാളികൾ. ഏറ്റവും പുതുതായി മലയാള സിനിമയിൽ പാടിയ പാട്ടിനെ കുറിച്ച് തന്നെ ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങിയാലോ.
മലയാളത്തില് ഇപ്പൊ റീസെന്റ് ആയിട്ട് 2-3 ഫിലിംസിൽ പാടിയിട്ടുണ്ട്, പക്ഷെ ഒന്നിന്റെയും പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. പിന്നെ എല്ലാം കുറെ പുതിയ സംഗീത സംവിധായകരുടെയാണ് അധികവും. ഒരു 3 സംഗീത സംവിധായകർ ഒരുമിച്ച് 3 Musics ഉണ്ട്, ഒരു 3 പേര് ചേർന്ന് ചെയ്യുന്നില്ലേ, അവരുടെ ഫിലിമില് ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതാണ് അവസാനം എനിക്കോണ്ട് ഇപ്പൊ വരുന്നതിന് മുമ്പ് പാടിയത്.
പാട്ട് ഓർമ്മയുണ്ടോ?
പാട്ട് മറന്നുപോയി. ഞാനിപ്പോ എന്റെ ബുക്ക് കയ്യിൽ കിട്ടിയ എനിക്കിപ്പൊ പാട്ട് ഓർക്കാൻ പറ്റും.
ഇപ്പൊ
ഞാൻ ഡേയില് ബുക്ക് ഒന്നും ഇല്ല, അതുകൊണ്ട് ഓർക്കാൻ പറ്റുന്നില്ല.
ചേച്ചി പറഞ്ഞു ഇപ്പം എന്താ പുതിയ സംഗീത സംവിധായകർക്കൊപ്പമാണ് ഇപ്പൊ പാടിയിരിക്കുന്നത്. ചേച്ചി 3 പതിറ്റാണ്ടുകളായി പിന്നണി ഗാനരംഗത്ത് ദക്ഷിണാമൂർത്തി സ്വാമികൾ, രവീന്ദ്രൻ മാസ്റ്റർ തുടങ്ങി നിരവധി പഴയ സംഗീത സംവിധായകർക്കൊപ്പം പാടിയിട്ടുള്ളതാണ്. ഇപ്പോ ഏറ്റവും പുതിയ സംഗീത സംവിധായകർ വരെ ഉള്ളവരുടെ കൂടെ പാടാനുള്ള അവസരം ഇപ്പൊ ചേച്ചിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ പഴയകാല സംവിധായകർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ രാഗവും താളവും ഒക്കെ കോർത്തിണക്കി വളരെ കർക്കശമായി ചിട്ടപ്പെടുത്തിയിരുന്ന തരത്തിലുള്ള പാട്ടുകളാണ് കൂടുതലായും നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അതിലേക്ക് ഒരു മാറ്റം വരുന്നതായിട്ട് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എന്താണ് ആ മാറ്റം, എങ്ങനെയാണ് തോന്നുന്നതെന്നൊന്ന് പറയാമോ?
മാറ്റങ്ങൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നതാണ് എന്റെ വാസ്തവം. നമ്മുടെ ഭക്ഷണ രീതി മുതല് നമ്മുടെ വസ്ത്രധാരണം മുതൽ എല്ലാത്തിലും മാറ്റങ്ങൾ വരുന്നിട്ടുണ്ട്. ഇപ്പൊ നല്ല പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട കുട്ടികളെ കാണാനുണ്ടോ? കാണാനുണ്ടെങ്കിൽ പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ഞങ്ങൾ പാവാടയും ബ്ലൗസും ആയിരുന്നു ചെറിയ പ്രായത്തിലൊക്കെ ഇട്ടിരുന്നത്. അത് കഴിഞ്ഞപ്പം സൽവാർ കമ്മീസ് വന്നപ്പോ അത് ഒന്നുകൂടെ ഒരു എന്താ പറയണ്ട നല്ലൊരു വേഷമാണല്ലോ, കുറെക്കൂടെ മാന്യമായിട്ട് നമുക്ക് ധരിച്ച് പോകാൻ പറ്റുന്നതാണല്ലോ എന്നുള്ളൊരു ഇതില് നമ്മൾ അതിലേക്ക് അന്ന് പറഞ്ഞ പോലെ ഉള്ള ചേഞ്ചസ് മ്യൂസിക്കില് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ വെസ്റ്റേൺ കൾച്ചറും നമ്മുടെ ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ വെസ്റ്റേൺ ബേസിക് ഉള്ള പാട്ടുകൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തില് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇപ്പോഴും പ്രോഗ്രാംസിലും അല്ലെങ്കിൽ റിയാലിറ്റി ഷോസും എല്ലാം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് കൂടുതലും എന്തെങ്കിലും മെലഡി ഉള്ള പാട്ടുകളായിരിക്കും.
അതെ അതെ.
അപ്പൊ അതുകൊണ്ട് അതെ, അതുകൊണ്ട് മെലഡി എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓരോ പാട്ടുകളിനകത്ത് സിനിമകളിലും ഒരു പാട്ടെങ്കിലും മെലഡി വരാറുണ്ട്. ബാക്കിയൊക്കെ വെസ്റ്റേൺ സ്റ്റൈലും അപ്പോഴത്തെ ആ സിറ്റുവേഷൻ ബേസ്ഡ് സോങ്സ് അതിനനുസരിച്ച് വരും. ഇപ്പം എല്ലാത്തിലും വരുന്ന പോലത്തെ ചേഞ്ച് അതിലും ഉണ്ട്. നമുക്കപ്പോ അതിനത് കൂടുതലായിട്ടൊന്നും പറയാനില്ല.
എല്ലാ പാട്ടും കെ എസ് ചിത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ പാടാൻ പറ്റുമെന്നാണ് നമുക്ക് തോന്നാറ്. നിരവധി തവണ റീടേക്ക് ചെയ്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടോടെ പാടേണ്ടി വന്ന പാട്ടുകൾ ഉണ്ടോ ചേച്ചിയുടെ അനുഭവത്തിൽ?
ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാനും ഹ്യൂമൻ ബീയിങ് തന്നെ, സൂപ്പർ ഹ്യൂമൻ ആണല്ലോ. അത്രയും എഫേർട്ട് എടുത്ത് തന്നെയാണ് ഓരോ പാട്ടുകളും റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റേതായ എഫേർട്ട് ഓരോ പാട്ടുകൾക്ക് എടുക്കാറുണ്ട്. എന്നാലും കൂടുതൽ ബുദ്ധിമുട്ടി എന്ന് പറയാനായിട്ട് ചില പാട്ടുകളുണ്ട്. ഒന്ന് ഈ അഴകനില് പറ്റിത്തോ എന്നുള്ള പാട്ടാണ്. അത് മൊത്തം റെക്കോർഡിങ് അന്ന് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് തീർന്നത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഒരു സ്വരം വരുന്ന പോർഷനില് അതിന്റെ ഈ ജമ്പിങ് നോട്ട്സ് വരും. അങ്ങനെയൊക്കെ ഉള്ള പോർഷൻസ് വരുമ്പോഴൊക്കെ ഒത്തിരി 2 തവണ ഒക്കെ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. പിന്നെ അത് വീണ്ടും റീടേക്ക് എടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ സിന്ധുഭൈരവിയുടെ പാഠം ചെയ്യാൻ അതും വേറൊന്നുമില്ലല്ലോ, വോയിസും മൃദംഗവും വയലിനും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതിനകത്തും ഞാൻ കുറച്ച് കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ് അത് ചെയ്തത്. പിന്നെ പുരുഷ ലക്ഷണം എന്ന് പറഞ്ഞ സിനിമയില് കോലവിധിയമ്മ എന്നൊരു പാട്ടുണ്ട്, കോലവിധിയമ്മ രാജകാലിയമ്മ. അത് 108 അമ്മന്റെ പേര് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. അത് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ ശരത്തിന്റെ ചില പാട്ടുകൾ പാടാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ രവീന്ദ്ര മാസ്റ്ററിന്റെയും ചില പാട്ടുകൾ ബുദ്ധിമുട്ടി പാടിയിട്ടുണ്ട്. എം ജയചന്ദ്രന്റെയും ഉണ്ട് അതുപോലെ ബുദ്ധിമുട്ടി പാടിയ പാട്ട്, രാധാ മാധവ നടനം എന്നൊരു പാട്ട്. അങ്ങനെ കുറെ പാട്ടുകളൊക്കെ ഇങ്ങനെ കുറച്ച് കൂടുതൽ നേരം എടുത്ത് അങ്ങനെ പാടിയ പാട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ തന്നെ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ ബുദ്ധിമുട്ടിയ പാട്ടുകൾ വേറെയും ഉണ്ട്.
ശരി, ഓക്കെ. ഇപ്പം വളരെയധികം ചേച്ചിക്ക് ഇഷ്ടം തോന്നിയ ഒരു ഗായിക ഉണ്ടാവുമല്ലോ, ആരാണത്?
തീർച്ചയായിട്ടും എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതും ഞാൻ കേട്ട് പഠിക്കാൻ കൂടുതലായിട്ട് ശ്രമിച്ചിട്ടുള്ളതും തീർച്ചയായിട്ടും ജാനകിയമ്മയും സുശീലാമ്മയും തന്നെയാണ്. ജാനകിയമ്മയുടെ എക്സ്പ്രഷൻസ്, പിന്നെ സുശീലാമ്മയുടെ ഉച്ചാരണം, പിന്നെ ഇതൊക്കെ ഇല്ലേ, പിന്നെ ഓപ്പണായിട്ട് ആ പാടുന്ന രീതി, അങ്ങനെ എല്ലാവരുടെ അടുത്തുനിന്നും ഓരോന്ന് പഠിക്കാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത ഗായിക പിന്നെ ജാനകിയമ്മ എന്നെടുത്ത് എനിക്ക് പറയണം. ഇപ്പൊ പ്രോഗ്രാംസിനാണെങ്കിലും കൂടുതലും പഠിച്ച് എനിക്ക് രാജസ്ഥാന്റെ കോൺസേർട്ടിനും എന്റെ മാത്രമല്ല ജാനകിയമ്മയുടെ പാട്ടുകളും സുശീലാമ്മയുടെ പാട്ടുകളും എനിക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ ഞാനിപ്പോ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് പഠിക്കുമ്പോഴാ അറിയാം അമ്മ കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻസും എത്ര ബുദ്ധിമുട്ടാണ്, എത്ര ശ്വാസം കൂടുതൽ ഇങ്ങനെ പിടിച്ച് പാടുന്നതും അതെല്ലാം ഒരുപാട് അമ്മയുടെ അടുത്തുനിന്ന് പഠിക്കാനുണ്ട്.
തീർച്ചയായിട്ടും ജാനകിയമ്മയുടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെ എസ് ബി എസ് മലയാളം ശ്രോതാക്കൾക്കായി രണ്ടുപേരെയും ഒന്ന് പാടാമോ?
ഏത് പാട്ട് പാടും എന്നുള്ളതാണ് നമുക്ക്, എന്നൊരു പെട്ടെന്ന് ഇപ്പൊ മനസ്സിൽ വന്ന ഒരു പാട്ട് പാടാം.
ആയിക്കോട്ടെ.
ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, ഒരു നോക്കു കാണാൻ, ഒരു നോക്കു കേൾക്കാൻ, ഒരു മിച്ച ദുഃഖത്തിൽ പങ്കു തീരാൻ, ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെ.
പാട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ചേച്ചി ചൂസിയാണോ അതോ ചേച്ചി തേടി വരുന്ന അവസരങ്ങളെല്ലാം തന്നെ ചേച്ചി എടുക്കാറുണ്ടോ?
മോസ്റ്റ്ലി അങ്ങനെ തന്നെയാണ്. പിന്നെ തീരെ പാടാൻ പറ്റാത്ത രീതിയിലുള്ള വല്ല പാട്ടുകളാണെങ്കിൽ മാത്രം ചിലപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അയ്യോ എനിക്കിത് ബുദ്ധിമുട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ലാതെ പിന്നെ ബാക്കിയെല്ലാം എനിക്ക് വരുന്നതെല്ലാം ഞാനൊരു ചലഞ്ച് ആയിട്ട് തന്നെ എടുത്തിട്ട് പാടുകയാണ് ചെയ്യുന്നത്.
തീർച്ചയായിട്ടും. ഇപ്പൊ ചേച്ചി ലൈവ് ഷോയ്ക്ക് ആണല്ലോ ഇവിടേക്ക് എത്തുന്നത്. പണ്ടൊക്കെ ദാസേട്ടൻ, ചിത്ര ചേച്ചി തുടങ്ങിയവർ പാട്ടുകളിലൂടെ തന്നെ എന്റർടൈൻമെന്റ് കൊടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പൊ പാട്ട് മാത്രമല്ല കുറെ എക്സ്ട്രാ ആക്ടിവിറ്റിയും കൂടെ ഉണ്ട് അല്ലെ? പാട്ട് പാടുന്നവർ സ്റ്റേജിൽ തന്നെ ഡാൻസ് ചെയ്യുന്നു.
അതൊന്നും എന്റെ അടുത്തൊന്നും ആരും പ്രതീക്ഷിക്കില്ല,
ഇല്ല എനിക്കറിയാം. അപ്പൊ അങ്ങനെ പാട്ട് ഒരു എന്റർടൈൻമെന്റ് രീതിയിലേക്ക് ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ?
അത് പറയുമ്പോ ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ അടുത്ത് ആരും ഇതുവരെ അങ്ങനെ ലൈവ് കുറച്ച് ആകെ പറഞ്ഞത് എ ആർ റഹ്മാൻ സാറിന്റെ പ്രോഗ്രാമിന് മുമ്പ് അദ്ദേഹം പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ ഇവന്റ് മാനേജർ പറഞ്ഞു ലേശം കൈയൊക്കെ ഇങ്ങനെ പൊക്കിയൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് അങ്ങനെ ശീലമില്ല, എനിക്ക് അതൊക്കെ കൂടുതൽ എനിക്ക് പാട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ കോൺസെർട്ടിന് അധികം ഞാൻ പോവാറില്ല. അപ്പോ പിന്നെ രാജാ സാറിന്റെ പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും രാജാ സാറിന് അതൊന്നും ഇഷ്ടമില്ല, പാടുന്നത് ശുദ്ധമായിട്ട് നന്നായിട്ട് പാടണം എന്ന് മാത്രമാണ് സാറ് ചെയ്യുന്നത്. എക്സ്പ്രഷനോടുകൂടി ശുദ്ധമായിട്ട് പാടണം, ഒറിജിനൽ എന്തുണ്ടോ അത് അങ്ങനെ പാടി കേൾക്കുന്നതാണ് രാജാ സാറിന് ഇഷ്ടം. പിന്നെ ഇപ്പോഴത്തെ യങ് കുട്ടികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് ലൈവ് കോൺസേർട്സിന് ഇപ്പോഴത്തെ ഓരോ ഗ്രൂപ്പുകളുണ്ടല്ലോ അതിലൊക്കെ വിളിക്കണമെങ്കിൽ കുറച്ച് ഇതുപോലെ തന്നെ പെർഫോമൻസ് ബേസ്ഡ് ഓറിയന്റഡ് സോങ്സ് പാടുന്നവർക്കാണ് കൂടുതൽ പേര്. ഓഡിയൻസിനെ ഇളക്കി മറിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ അങ്ങനത്തുള്ള സദസ്സുകളിൽ അങ്ങനത്തെ പാട്ടുകാർ വേണം, അങ്ങനത്തെ പാട്ടുകളും വേണം.
തീർച്ചയായിട്ടും
ഈ യങ് പിള്ളേരൊക്കെ അവരൊക്കെ തുള്ളി കളിക്കാനും അതൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യാനും പാട്ടിന്റെ കൂട്ടത്തിൽ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ക്രൗഡിന്റെ ഇടയ്ക്ക് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു പെർഫോമൻസ് ഞാനല്ല ആരാന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് ഇനി ഇപ്പൊ എന്റെ ആരും അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഈ പ്രായത്തിൽ ഇനി നിന്ന് തുള്ളി കളിക്കണം എനിക്ക് പറ്റില്ല. പക്ഷെ ചെയ്യാൻ ചെറിയ പ്രായമുള്ള കുട്ടികളുള്ളപ്പോ അവര് ചെയ്യണമെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ,
എത്രയുള്ളൂ.
എന്റെ ഒരു അഭിപ്രായത്തില് ഈ പിന്നെ ഞങ്ങളെയൊക്കെ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് അങ്ങനെ ഡാൻസ് ചെയ്ത് പാടാൻ പറ്റുന്ന രീതിയിലല്ല നമ്മളെല്ലാം ശാസ്ത്രീയ സംഗീതം നമ്മളെ ഇരുത്തിയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇരുന്ന് ഇരുന്ന് അല്ലെങ്കിൽ ലൈറ്റ് മ്യൂസിക് നിന്ന് പാടുന്നു, അല്ല ക്ലാസിക്കൽ മ്യൂസിക് പാടുമ്പോൾ ഇരുന്ന് പാടുന്നു. അത് നമ്മുടെ വോക്കൽ കോഡിന് ശരിക്കും നമ്മുടെ സംഗീതത്തിലുള്ള ന്യൂവൻസസ് ആ സംഗതികളും അത് ഇതൊക്കെ വരുന്ന സമയത്ത് നിന്ന് പാടുന്നത് വോക്കൽ കോഡിനെ ഡാമേജ് ചെയ്യും എന്നാണ് ഞാൻ എനിക്ക് ഓരോരുത്തർ എന്റെ മുതിർന്ന ആൾക്കാരെ പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഓരോരുത്തർക്ക് നോട്ട്യൂളും അതും ഇതൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ സംഗീതം എന്ന് പറയുന്നത് അനക്കമില്ലാതെ അനങ്ങാതെ നിന്ന് പാടുന്ന പോലെയാണ്. പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ കുറച്ച് വെസ്റ്റേൺ ബേസ്ഡ് ആയിട്ടും അങ്ങനെ നല്ല റിതം ബേസ്ഡ് ആയിട്ടൊക്കെ വരുന്നത് കൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ അത് അങ്ങനത്തെ അതുപോലത്തെ ആ ഒരു രീതിയിൽ നിന്ന് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ മാറ്റം, നേരത്തെ പറഞ്ഞ പോലത്തെ മാറ്റം എല്ലാ മേഖലയിലും ഉള്ള കൂട്ടത്തിലാണ് ഇത്.
തീർച്ചയായിട്ടും
പണ്ട് കണ്ടിട്ടുണ്ട്, ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ദാസാറിന്റെ പ്രോഗ്രാമിന്റെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോ ഇരുന്നാ പാടിയിരുന്നെ ദാസറിനാണ് ജയമചേച്ചി ദാസാറിന്റെ കൂടെ പാടിയിരുന്ന സമയത്ത് കസേര ഇട്ടി ഇരുന്നിട്ടാണ് പാടിയിരുന്ന പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നിന്ന് പാടുന്ന പതിവായി. അങ്ങനെ അങ്ങനെ മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
ചിത്ര ചേച്ചിയുടെ ഒരു പരാമർശം അടുത്തിടെ ഒരു ചെറിയ വിവാദം ഉണ്ടാക്കിയിരുന്നല്ലോ, ശ്രേയ ഘോഷലിനെ പോലുള്ള അന്യഭാഷാ ഗായകർ മലയാളത്തിൽ വന്ന് പാടുമ്പോൾ
അത് ഞാൻ പറയാത്ത കാര്യമാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ശ്രേയയുടെ നല്ല വലിയൊരു ഫാനാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല.
പിന്നെ എന്തുകൊണ്ടാണ് അത് അന്ന് വാർത്തകളിൽ നിറഞ്ഞത്?
അതൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി ആരോ ഒരാളുടെ തലയ്ക്ക് തോന്നിയ ഒരു കാര്യമല്ല എഴുതിയെന്നല്ലാതെ, അന്ന് അന്ന് എന്റെ വോയിസ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് കേൾപ്പിച്ചിരുന്നെങ്കിൽ ഈ കോൺട്രവേഴ്സി വരില്ല. എന്റെ വോയിസ് മ്യൂട്ട് ചെയ്തിട്ട് എന്റെ മേലെ വോയിസ് ഓവർ വന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. വേറെ ഒരു പത്രം എഴുതിയില്ലല്ലോ, വേറെ ആരും ഇതിൽ, ഒരേ ഒരു പത്രം മാത്രമാണ് അങ്ങനെ എഴുതിയത്. അതൊരു ന്യൂസ് ആ സമയത്ത് വേറെ വിവാദങ്ങളൊന്നും ഇല്ലായിരുന്നോണ്ട് ഒരു വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി അങ്ങനെ എഴുതിയെന്നല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞ ഡയലോഗ് ഞാൻ ഇപ്പൊ വേണമെങ്കിൽ ഞാൻ തിരിച്ചു റിപ്പീറ്റ് ചെയ്യാം, കാരണം എന്റെ മനസ്സിൽ അത് അങ്ങനെ പറഞ്ഞു കിടപ്പുണ്ട്. എന്നോട് ചോദിച്ച ചോദ്യം മലയാളത്തിനകത്ത് അന്യഭാഷാ ഗായകരുടെ ആധിപത്യം കൂടുതലായിട്ട് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശ്രേയാ ഘോഷാൽ പാടുന്നതിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശ്രേയാ ഘോഷാൽ നല്ല ഒന്നാം തരം പാട്ടുകാരിയാണ്, ആ കുട്ടിക്ക് പാട്ട് കൊടുക്കുന്നതിൽ ഒരു പരാതിയും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉടനെ അടുത്ത ചോദ്യം, അപ്പൊ നമ്മുടെ ഗായകർക്ക് അവസരം വേണ്ടേ എന്ന് ചോദിച്ചു. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്കും പാട്ടുകൾ കൊടുക്കണം, ഇത്രയാണ് പറഞ്ഞത്. അത് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടോ?
ഇല്ല,
ഇത്രയാണ് ഞാൻ പറഞ്ഞത്. അതിന് ഞാൻ തിരിച്ച് ആ പ്രസ് മീറ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ടി വി വെക്കുമ്പോൾ ശ്രേയാ ഘോഷാലിനെതിരെ രൂക്ഷ വിമർശനവുമായ ഗായിക ചിത്രം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എന്തുവാണ് ഈ വിമർശിച്ചെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. അതിങ്ങനെ ആ സമയത്ത് വേറൊരു ന്യൂസും ഇല്ലായിരുന്നോണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വിടാന്ന് വിചാരിച്ച് ഏതോ ഒരാളുടെ മനസ്സിൽ തോന്നിയതാണ് എഴുതി വിട്ടത്, അത്രേ ഉള്ളൂ. അല്ലാതെ അത് ശ്രേയ പോലും വിശ്വസിച്ചിട്ടില്ല. ശ്രേയയുടെ പിന്നെ ഒരു ഇന്റർവ്യൂല് പറയും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, ഇടയ്ക്ക് മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അവരത് വിശ്വസിക്കില്ല.
ഓക്കെ, അപ്പോ എന്തായാലും നമുക്ക് എസ് പി എസ് മലയാളത്തിലൂടെ ലോകം അറിയട്ടെ ചേച്ചിയുടെ ഇതൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. കാരണം എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു ധാരണ തന്നെ ഉണ്ട്. ഞാനും ആ വാർത്ത വായിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ്.
നല്ല ഒന്നാം തരം പാടുന്ന കുട്ടിയെ കുറിച്ച് ഞാൻ എന്തിനാണ് പറയണം? ഞാൻ അതിന്റെ പാട്ട് ഒരുപാട് ആസ്വദിക്കുന്ന ആളാ.
ഓക്കെ ഓക്കെ, ഇപ്പൊ അന്യഭാഷാ ഗായകർ വന്ന് പാടുന്നതുകൊണ്ട് ഇവിടുത്തെ ഗായകരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ?
ഒരു മോശപ്പെട്ട ഒരു പാട്ടുകാരിക്ക് ഒരു പാട്ട് കൊടുത്ത് കഷ്ടപ്പെട്ട് അതിനെ അങ്ങനെ ഒരുപാട് ടേപ്പുകൾ എടുത്ത് അങ്ങനെ പാടിക്കുന്നതിൽ നമ്മുടെ അവിടെ പാടുന്ന കുട്ടികൾ അവസരം തീർച്ചയായിട്ടും കൊടുക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷെ ഈ കുട്ടി നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്, അതുകൊണ്ട് ശ്രേയയ്ക്ക് അവസരം കൊടുക്കുന്നതിൽ ഒരു പാട്ടുകാരും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല.
തീർച്ചയായിട്ടും
എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ഗായികയാണ്.
തീർച്ചയായിട്ടും. എന്തായാലും എനിക്ക് തോന്നുന്നു ആ തെറ്റിദ്ധാരണ ഇതിലൂടെ മാറട്ടെ എന്ന് നമുക്ക് മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം.
ഓക്കെ,
തീർച്ചയായിട്ടും. ചേച്ചി, ഇപ്പോൾ ടി വി ചാനലുകളിൽ റിയാലിറ്റി ഷോകളിലും മറ്റും ജഡ്ജായും അല്ലെങ്കിൽ പരിപാടി അതിഥിയായിട്ടും ഒക്കെ ചിത്ര ചേച്ചി എത്താറുണ്ടല്ലോ. അപ്പം വളരെയധികം കഴിവുള്ളതും അതുപോലെ വളരെ നല്ലതായി പെർഫോം ചെയ്യുന്ന പല കുട്ടികളെയും ജഡ്ജസ് അഭിനന്ദിക്കാറുണ്ട്. പക്ഷേ അവരാരും പിന്നണി ഗാനരംഗത്തേക്ക് വന്ന ശേഷം മറ്റൊരു കെ എസ് ചിത്രയോ സുജാതയോ എം ജി ശ്രീമാറോ ഒന്നും ആകുന്നില്ല. ഇതിന്റെ ഒരു കാരണം എന്താണെന്നാണ് ചേച്ചിക്ക് തോന്നുന്നത്?
പക്ഷേ ഞങ്ങള് പാടി തുടങ്ങിയ സമയത്ത് വിരലിലെണ്ണാവുന്ന ഗായകരെ ഉള്ളൂ. ഇപ്പോ പറഞ്ഞ മാതിരി ഒരുപാട് പാട്ടുകാരാണ്, ഒരു എന്തായാലും പൊതുവെ ഇങ്ങനെ പറയാറുണ്ട് ഒരു കല്ലെടുത്തിട്ട ഒരു പാട്ടുകാരന്റെ തലയിൽ വീഴുന്നു, അത്രമാത്രം ഗായകരുണ്ട്. അപ്പൊ എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുമോ? ഇനി അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം പിന്നെ ആ ഒരു കാലഘട്ടത്തില് ഒന്നോ രണ്ടോ പേര് മികച്ചു നിന്നത് മാതിരി ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ വരുന്ന തോന്നുന്നില്ല. പക്ഷെ ഒരുപാട് ഗായകരുണ്ട്, ഉള്ള പാട്ടുകൾ എല്ലാവർക്കും വീതിച്ചു പോകുമ്പം ആരും ഒരാളെ ലീഡ് ചെയ്തു എന്നുള്ള വിധത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതിതാണ് കാരണം, ഒരു പാട്ടുകാരുടെ എണ്ണം കൂടി, എല്ലാവർക്കും അവസരങ്ങൾ വേണം. ഒരു പാട്ട് തന്നെ രണ്ടും മൂന്നും പേര് പാടുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്.
ഇപ്പൊ ഏറ്റവും കൂടുതൽ ചേച്ചി പാടിയിട്ടുള്ള ഏത് സംഗീത സംവിധായകനൊപ്പമാണ്, ഓർത്തെടുക്കാൻ പറ്റുമോ?
അയ്യോ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളത്തിൽ പാടിയിട്ടുള്ള എസ് പി വെങ്കിടേഷ് സാറ്, പിന്നെ അതിനുശേഷം ജോൺസൺ മാസ്റ്റർ, പിന്നെ രവീന്ദ്രൻ മാസ്റ്റർ, അങ്ങനെ അങ്ങനെ ആണെന്ന് തോന്നുന്നു.
ഇവരിൽ ആരുടെയെങ്കിലും ഒരു പാട്ട് ചേച്ചിക്ക് രണ്ടുപേരും കൂടി ഒന്ന് മൂളാമോ?
ആരുടെ പാട്ട് പാടണം
ചേച്ചിയുടെ ഇഷ്ടം?
മകളെ ശ്യാമവർണ്ണൻ വാർമുകിലേ വാനമി വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി കഥ
തീർച്ചയായിട്ടും ചേച്ചി, ഇപ്പൊ വിവിധ പാട്ടുകൾ വിവിധ ഭാഷകൾ, ഏതാണ്ട് 18,000+ പാട്ടുകൾ വിവിധ ഭാഷകളിൽ പാടി നിരവധി സംസ്ഥാന ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇപ്പൊ കലാജീവിതത്തിൽ ഇനി എന്തെങ്കിലും സാക്ഷാത്കരിക്കണമെന്നൊരാഗ്രഹം ബാക്കിയുണ്ടോ?
അങ്ങനെ ഞാൻ ഇതുപോലെ അങ്ങനെ ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല. എനിക്ക് എന്ത് കിട്ടുന്നോ അത് ഓക്കെ പറഞ്ഞ അത്രയും വിധത്തിൽ നന്നായി പാടിയിട്ട് പോണം എന്ന് മാത്രമുള്ള ഒരു ഗോൾ എന്റെ മനസ്സിലുള്ളൂ.
പിന്നെ
ഞങ്ങളുടെ ഓഡിയോ ട്രാക്സ് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രൈവറ്റ് കമ്പനി ഉണ്ട്, ഓഡിയോ റിലീസ് ചെയ്യുന്ന, സിഡീസ് ഒക്കെ റിലീസ് ചെയ്യുന്ന ആ കമ്പനി കൂടെ നമ്മൾ ഇതുപോലെ കൂടുതലും ട്രഡീഷണൽ ആയിട്ടുള്ള പിന്നെ പാട്ടുകളും കീർത്തനങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇറക്കാറുണ്ട്. ഇപ്പൊ ഗദ്ദൽ ഒരെണ്ണം ഇറക്കി, അങ്ങനെ വിവിധ രീതിയിലുള്ളത് അതിൽ കൂടെ ട്രൈ ചെയ്യാറുണ്ട്. ഫിലിം സോങ്സ് എനിക്ക് എന്ത് വരുന്നോ അത് പാടുക എന്നുള്ളതല്ലാതെ കൂടുതലായിട്ടൊന്നും അറിയാത്ത ഭാഷകളിൽ പാടണമെന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെ അതായത് പുതിയൊരു ലാംഗ്വേജ് അത് കേൾക്കാനും അത് ആ ഒരു അത് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്, അത്രേ ഉള്ളൂ.
എന്തായാലും ചേച്ചി ഒരു ഒരു പാട്ടുകൂടെ പാടി നമുക്ക് അഭിമുഖം നിർത്താം, സമയം എനിക്കൊന്ന് അതിക്രമിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട
പാട്ട് പറയാൻ തോന്നുന്നുണ്ട്,
എന്റെ റിക്വസ്റ്റ് ആണ് തുമ്പിവ.
തുമ്പിവ തുമ്പക്കുടത്തി തുഞ്ചത്തായോ ഞാലിടാം, തുമ്പിവ തുമ്പക്കുടത്തി തുഞ്ചത്തായോ ഞാലിടാം, ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം, തുമ്പിവ തുമ്പക്കുടത്തി തുഞ്ചത്തായോ ഞാലിടാം.
ചേച്ചിക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു, ചേച്ചിയുടെ ബാക്കിയുള്ള ആഗ്രഹങ്ങളൊക്കെ ഇനി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ ഒരു റിക്വസ്റ്റ്, എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നതിലും വളരെയധികം നന്ദി പറയുന്നു.
അതെ, ഇപ്പൊ അത് നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാവരും ഈ കോൺസേർട്ടിന് വരണം. രാജാ സാറിന്റെ ഓരോ പ്രോഗ്രാമും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും, കാരണം ഓർക്കസ്ട്രേഷനൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് രാജാ സാർ അത്രയും അധികം റിഹേഴ്സൽസ് വെച്ചിട്ടൊക്കെയാണ് വരുന്നത് കോൺസേർട്ടിന്. അപ്പോ എല്ലാവരും, നിങ്ങൾ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്താലാണ് ആ കോൺസേർട്ടിന് ഏറ്റവും വലിയൊരു വിജയകരമാവുന്നത്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഇതിൽ ഈ പ്രോഗ്രാമിന് വരണമെന്ന് ഈ ഒരു സംവത്സരത്തിൽ ഞാൻ റിക്വസ്റ്റ് കൂടെ ചെയ്യാണ് എല്ലാവരോടുമായിട്ട്.
തീർച്ചയായിട്ടും, എന്തായാലും ഓസ്ട്രേലിയയിൽ കാണാം ചേച്ചി. ഇത്രയും സമയം എസ് ബി എസ് മലയാളത്തോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി കെ എസ് ചിത്ര.
താങ്ക് യു സെൽവി.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.